ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 140-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 7 ക്രോധകലശങ്ങളിൽ 3 ക്രോധകലശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 16-ാം അധ്യായം 8-9 വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 16:8-9. 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല എന്ന് നമ്മൾ വായിക്കും. 4-ാം ദൂതൻ്റെ കലശം കൊണ്ടുള്ള ബാധകളെ സൂര്യനിലേക്കാണ് ഒഴിക്കുന്നത്. സൂര്യൻ മുൻപ് കൊടുത്തിരുന്നതിനേക്കാളും അനേക മടങ്ങായി ചൂട് ഭൂമിയിലേക്ക് അയക്കുമാറ് ആ ബാധ അതിഭീകരമായിരുന്നു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുമെന്നും കർത്താവ് മുന്നറിയിച്ചിട്ടുള്ളതാണ്. ആ കാര്യമാണ് ഇപ്പോൾ ഇവിടെ നിവർത്തിക്കപ്പെടുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വാതക വലയങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് അക്കാലമാകുമ്പോൾ വളർന്ന് വികസിക്കുകയും അതുമൂലം സൂര്യനിൽ നിന്നുള്ള ചൂടിനാൽ ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതിന് സാധ്യതയുള്ളതായി ശാസ്ത്ര റിപ്പോർട്ടുകളിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ അത് മുഖാന്തരമുള്ള ദോഷഫലങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ചൂട് വർദ്ധിക്കുമ്പോൾ സൺസ്ട്രോക്ക് മൂലമുള്ള മരണസംഖ്യയും വർദ്ധിക്കും. ഇപ്രകാരമുള്ള കഠിന ശിക്ഷ ലഭിച്ചിട്ടും അന്നത്തെ ജാതികൾക്ക് ഒരു മാനസാന്തരവും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയും. ഭൂവാസികളുടെ നിലനിൽപ്പിന് സൂര്യൻ്റെ ചൂടും വെളിച്ചവും ആവശ്യമാണ്. ഭൂമിക്ക് ചൂടും വെളിച്ചവും നൽകുവാൻ ഹൈഡ്രജനാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. 1 സെക്കൻഡിൽ 60 കോടി ടൺ ഹൈഡ്രജനാണ് ഇപ്രകാരം ഉപയോഗിക്കുന്നത്. 1.5 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ സൂര്യൻ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്നു. സൂര്യൻ്റെ ഉപരിതല ഊഷ്മാവ് 5500 സെൻറ്റിഗ്രേഡാണ്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ്റെ നില. സൂര്യനിലെ ഊഷ്മാവ് കൂടുകയോ കുറയുകയോ ചെയ്താലും അത് നമ്മുടെ ജീവനെ തന്നെ ബാധിക്കും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് സൂര്യൻ ഭൂമിയോട് അടുക്കുകയോ സൂര്യൻ്റെ ഉപരിതല ഊഷ്മാവ് കൂടുകയോ ചെയ്താൽ ഭൂഗോളം ഒരു അഗ്നിഗോളമായി തീരും. ഇനി സൂര്യനിലെ ഊഷ്മാവ് കുറഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള നിർദ്ദിഷ്ട അകലത്തിൽ നിന്ന് സൂര്യൻ അകന്നു പോയിന്നിരിക്കട്ടെ, എങ്കിൽ വേണ്ടത്ര ചൂടും വെളിച്ചവും ലഭ്യമാകാതെ ഭൂമി തണുത്തുറഞ്ഞ് ഒരു മഞ്ഞുകോളമായി തീർന്നേക്കാം. അത്ര കൃത്യമായിട്ടാണ് ആ ക്രമം സംവിധാനം ചെയ്തിരിക്കുന്നത്. സൂര്യനെക്കുറിച്ച് ഒരു ചെറിയ പഠനം. 1.5 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹൈഡ്രജൻ വാതകം ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു 1 ആണവ നിലയമാണ് സൂര്യൻ്റെ കേന്ദ്രം. 1 സെക്കൻഡിലും 60 കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഇനി 500 കോടി കൂടെ എരിയുവാനുള്ള ഹൈഡ്രജൻ സൂര്യനിൽ ഉണ്ടത്രേ. സൗരയൂഥത്തിൻ്റെ ആകെ പിണ്ഡത്തിൽ 99%ത്തിലേറെയും സൂര്യനിലാണ്. ഭൂമിയുടെ പിണ്ഡത്തെക്കാൾ 333,000 ഇരട്ടിയാണ് സൂര്യൻ്റെ. ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് മുപ്പത്തിരായിരം പ്രകാശവർഷങ്ങൾ അകലെയാണ് സൂര്യൻ്റെ സ്ഥാനം. ഒരു സെക്കൻഡിൽ ഏകദേശം 250 കിലോമീറ്റർ വേഗത്തിൽ സൂര്യനും അരികെയുള്ള നക്ഷത്രങ്ങളും ക്ഷീരപഥ കേന്ദ്രത്തെ ചുറ്റുന്നു. ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഒരു ചുറ്റൽ പൂർത്തിയാവൂ. ഈ കാലഘട്ടത്തെയാണ് ശാസ്ത്രജ്ഞന്മാർ കോസ്മിക് വർഷം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സൂര്യകുടുംബമായ സൗരയൂഥം മണിക്കൂറിൽ 77,400 കിലോമീറ്റർ വേഗത്തിലാണ് ആകാശ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റുമായി കറങ്ങുന്നത്. കോടാനുകോടി സൂര്യന്മാരാണ് പ്രപഞ്ചത്തിനുള്ളത്. എങ്കിലും ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ഒരു സൂര്യൻ മാത്രം. ഭൂമിയിൽ നിന്ന് അനേക കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് സ്വയം പ്രകാശിക്കുന്ന ഒരു ഗോളമാണ് സൂര്യനെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. അതല്ലാതെ ചിലർ പറയുന്നത് പോലെ അതിന് ദൈവത്വമൊന്നുമില്ല. ഭൂമി സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകന്നു മാറി നിന്നുകൊണ്ടാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് എന്നത് വളരെ അതിശയകരമായ വസ്തുതയാണ്. ഈ അകലത്തിൽ അല്പം വ്യത്യാസം സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഭൂമിയുടെയും അതിലെ നിവാസികളുടെയും നിലനിൽപ്പിന് ഈ അകലം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ അകലത്തിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് സൂര്യൻ ഭൂമിയോട് അടുക്കുകയായിരുന്നു എങ്കിൽ ഭൂഗോളം തന്നെ ഒരു അഗ്നിഗോളമായി മാറിയത്. കത്തുന്ന വിളക്കുകളുടെ അടുത്ത് പറന്നു വരുന്ന ഈയാം പാറ്റകൾ കത്തിക്കരിഞ്ഞ് താഴെ വീഴുന്നതുപോലെ നാമും കത്തി ഉരുകിപ്പോകുമായിരുന്നു. നേരെ മറിച്ച് സംഭവിച്ചാലും അപകടമാണ്. അതായത് സൂര്യൻ ഭൂമിയുമായിട്ടുള്ള നിയമിക്കപ്പെട്ട അകലം വിട്ട് അകന്നുപോയാൽ ഭൂമി ചൂടും വെളിച്ചവും ലഭിക്കാത്ത തണുത്തുറഞ്ഞ ഒരു മഞ്ഞുഗോളമായി തീരുമായിരുന്നു. ജീവജാലങ്ങൾ തണുത്തുറഞ്ഞ് നശിക്കപ്പെടും. ആകയാൽ ഭൂമിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഈ അകലം അത്യന്താപേക്ഷിതമാണ്. ഈ അകലം കൂടുവാനോ കുറയുവാനോ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അകലം കൂടിയാലും കുറഞ്ഞാലും ഭൂമിക്ക് നാശം സംഭവിക്കാം. കത്തി ജ്വലിച്ച് നിൽക്കുന്ന തീപ്പന്തമാകുന്ന സൂര്യൻ ഇരുണ്ടു പോകുന്നതിനെക്കുറിച്ച് ബൈബിളിൽ മുന്നറിയിച്ചിരിക്കുന്നു. സൂര്യനെ സംബന്ധിച്ച് ശാസ്ത്രീയ വിജ്ഞാനം വളരുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ പ്രവചനങ്ങൾ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടില്ല. സൂര്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൂര്യകളങ്കം ശാസ്ത്ര ലോകത്തിൽ അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ്. സൂര്യനിൽ കളങ്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചും ആകാശത്ത് മഞ്ഞയും പച്ചയും ഇടകലർന്ന പ്രകാശവലയം വെളിപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള വാർത്തകൾക്ക് മാധ്യമങ്ങൾ വലിയ പ്രചാരണമാണ് നൽകിയിരിക്കുന്നത്. സൂര്യൻ്റെ ചില ഭാഗങ്ങൾ സദാസമയവും ഇരുണ്ടുപോകുന്ന പ്രതിഭാസത്തെയാണ് സൂര്യകളങ്കം എന്ന് പറയുന്നത്. 1947 ഏപ്രിൽ മാസം 8-ാം തീയതി സൂര്യനിൽ 180,000 ചതുരശ്ര കിലോമീറ്റർ ഇരുൾ മൂടിയിരുന്നത് വലിയ വാർത്തയായിരുന്നു. സൂര്യകളങ്കം നിമിത്തം സൺഷോക്ക് ഉണ്ടാവുകയും പല രാജ്യങ്ങളിലും ആരോഗ്യവാന്മാരായ അനേകം ആളുകൾ പിടഞ്ഞു മരിക്കുവാൻ ഇടയാവുകയും ചെയ്തു. എല്ലാ രാജ്യങ്ങളിലും എല്ലാ വർഷവും ഈ പ്രതിഭാസം ആവർത്തിക്കാറുണ്ട്. സൺഷോക്കിനാൽ കഴിഞ്ഞ വർഷവും അമേരിക്കയിലും ഇന്ത്യയിലും അനേകർ മരിക്കുകയുണ്ടായി. എന്നാൽ ദൈവവചനത്തെ പരിഭാവനമായി കരുതി ജീവിക്കുന്നവരുടെ മേൽ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടുന്നതും കാണാം. ഇങ്ങനെയുള്ള സൂര്യകളങ്കങ്ങളിൽ ഒന്ന്, അതായത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ ഏറ്റവും വലിയ കളങ്കം, അഥവാ സൂര്യനിലെ മൂന്നിലൊരു ഭാഗം ഇരുണ്ടു പോകത്തക്ക നിലയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കാണാം. അവിടെ വായിക്കുന്നു, അപ്പോൾ സൂര്യനിൽ ബാധ തട്ടി, അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. സൂര്യൻ കരിമ്പടം പോലെ കറുക്കുമെന്ന് സംബന്ധിച്ച് ശാസ്ത്രലോകം തന്നെ പറയുന്നത് കേൾക്കുക. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള ചില മേഖലകളിൽ ഊഷ്മാവ് 4000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താഴാറുണ്ട്. ഇത്തരം മേഖലകളെയാണ് സൺ സ്പോട്സ് എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൺ സ്പോട്ടുകൾ മുഖാന്തരം സൂര്യൻ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകുമത്രേ. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ വാൽസിയോഡ്, ജോൺ എഡ്സി എന്നിവരുടെ അഭിപ്രായത്തിൽ 960 കൂടി കഴിഞ്ഞാൽ സൂര്യൻ എന്ന ഗോളം പൂർണ്ണമായി അപ്രത്യക്ഷമാകുമത്രേ. സൂര്യൻ ഭൂമിയിലെ സകല ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്ന വെളിച്ചത്തിന് പകരം കൃത്രിമ വെളിച്ചം എത്ര തന്നെ തെളിച്ചാലും അപര്യാപ്തമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. സൂര്യൻ സർവരെയും ദഹിപ്പിക്കുവാൻ ശക്തിയുള്ള ഗോളമാണെങ്കിലും ദൈവകൃപയാൽ അതിൻ്റെ ജീവദായകമായ ചൈതന്യവും വെളിച്ചവുമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പുസ്തകമായ വിശുദ്ധ ബൈബിളിലും മനുഷ്യൻ്റെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും സൂര്യനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഒടുവിലത്തെ അവസ്ഥ, അത് ഒരു കറുത്ത ഗോളമായി വിസ്മൃതിയിലാണ്ട് പോകുമെന്നാണ്. ചന്ദ്രനെക്കുറിച്ചൊരു പഠനം ഞാൻ പറയട്ടെ. ഭൂമിയുടെ 1/4 വലിപ്പമുള്ള ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. മറ്റ് ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ചന്ദ്രൻ ഉപഗ്രഹങ്ങളിൽ 1-ാമനാണെന്ന് പറയാം. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒറ്റ ഉപഗ്രഹവും പാതൃഗ്രഹത്തിൻ്റെ വലിപ്പവുമായി ചന്ദ്രനെ പോലെ സാമ്യമില്ല. ഇത് കാരണം ഭൂമി ചന്ദ്രൻ ബന്ധത്തെ ഒരു ഇരട്ട ഗ്രഹമായി പല ശാസ്ത്രജ്ഞന്മാരും കരുതുന്നു. ഭൂമിയിൽ നിന്ന് ശരാശരി 384,400 km അകലെയാണ് ചന്ദ്രൻ്റെ നില. 34,750 km ആണ് ചന്ദ്രൻ്റെ വ്യാസം. മണിക്കൂറിൽ 3,701 km വേഗത്തിലാണ് ചന്ദ്രൻ ഭ്രമണം നടത്തുന്നത്. ചന്ദ്രോപരിതലത്തിൽ വസ്തുക്കളുടെ ഭാരം ഭൂമിയിലേതിൻ്റെ 1/6 ഉള്ളൂ. ചന്ദ്രൻ സ്വയം പ്രകാശമില്ലാത്ത ഒരു ഗോളമാണ്. ചന്ദ്രനിൽ സൂര്യപ്രകാശം തട്ടിത്തിളങ്ങുന്ന ഭാഗം ഭൂമിയിൽ ദൃശ്യമാകുന്നത് ഏറിയും കുറഞ്ഞും വരും. ഇതാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ. സൂര്യപ്രകാശം തട്ടുന്ന ചന്ദ്രമുഖം പൂർണ്ണമായും ഭൂമിക്കപ്പുറത്തായിരിക്കുമ്പോൾ അമാവാസിയായി പ്രകാശിതമായ ചന്ദ്രമുഖം മുഴുവനും കാണാറാകുമ്പോൾ പൗർണമാസിയായി. ഇത് ഒരു വട്ടം പൂർത്തിയാക്കാൻ എടുക്കുക 29.5 ദിവസങ്ങളാണ്. സൂര്യന് ചുറ്റും ഭൂമിയും ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിഴൽ നാടകങ്ങളാണ് ഗ്രഹണങ്ങൾ. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രഗ്രഹണമുണ്ടാകുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോൾ അഥവാ ചന്ദ്രൻ സൂര്യനെ മറിക്കുമ്പോൾ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു. സൂര്യഗ്രഹണം അമാവാസയിലും അഥവാ കറുത്ത ഭാവൻ, ചന്ദ്രഗ്രഹണം പൗർണമാസി അഥവാ വെളുത്ത ഭാവിലുമാണ് ഉണ്ടാകുക. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. 121:6 ഈ അനുഗ്രഹത്തിൻ്റെ മറുവശം ചന്ദ്രനും മനുഷ്യനെ ബാധിക്കുവാൻ കഴിയുമെന്നല്ലോ. ഇതെപ്രകാരമാണെന്ന് ശ്രദ്ധിക്കുക. സ്വയമായി ചൂടും വെളിച്ചവും ഇല്ലാത്ത ഒരു ഗോളമാണല്ലോ ചന്ദ്രൻ. തന്മൂലം ഭൂമി ചന്ദ്രനോട് അടുത്താലും ചന്ദ്രൻ ഭൂമിയോട് അടുത്താലും ഭൂമിയോ ചന്ദ്രനോ ഉരുകിപ്പോകുമെന്നോ തണുത്തുറഞ്ഞു പോകുമെന്നോ ഭയപ്പെടേണ്ടതില്ല. എങ്കിലും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് നിശ്ചിത അകലം മാറി സഞ്ചരിച്ചേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ സൂര്യനേക്കാൾ ഏറെ ഭൂമിയോട് അടുപ്പം ചന്ദ്രനാകയാൽ ചന്ദ്രന് ഭൂമിയുടെ മേൽ വലിയ ആകർഷണ ശക്തിയാണുള്ളത്. ഈ ശക്തമായ ആകർഷണം ഭൂമിയിലെ വൻപർവ്വതങ്ങളെ പോലും മുകളിലേക്ക് വലിക്കുന്നുണ്ട്. ഭൂമി മേലുള്ള ചന്ദ്രൻ്റെ ആകർഷണം നേരിട്ടറിയുവാൻ നമുക്ക് സാധിക്കുന്നത് സമുദ്രത്തിലുണ്ടാകുന്ന വേലിയേറ്റ സന്ദർഭങ്ങളിലാണ്. ചന്ദ്രൻ്റെ ആകർഷണ ഫലമായി സമുദ്രജലം കൂമ്പാരമായി കൂടുന്നു. ഇതാണ് വേലിയേറ്റം. ചന്ദ്രൻ്റെ ആകർഷണ ശക്തിയുടെ ഏറ്റക്കുറിച്ചുകൾക്ക് അനുസൃതമായി വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്നു. സമുദ്രവും പർവ്വതങ്ങളും ഉൾപ്പെടെയുള്ള ഭൂമി ചന്ദ്രനോടടുക്കുകയോ ചന്ദ്രൻ ഭൂമിയോടടുക്കുകയോ ചെയ്താൽ കാന്തത്തിൽ ആകർഷിച്ച് തൂങ്ങിക്കിടക്കുന്ന മുട്ടുസൂചികളെപ്പോലെ ആകുമായിരുന്നു ഭൂമിയുടെ ജീവജാലങ്ങളുടെ അവസ്ഥ. മാത്രമല്ല വേലിയേറ്റം നിയന്ത്രണാതീതമായി തീരുകയും ചെയ്യുമായിരുന്നു. ആകയാൽ ഭൂമി വെള്ളത്താൽ മൂടപ്പെടാതിരിക്കേണ്ടതിനും മനുഷ്യർ ചത്തൊടുങ്ങാതിരിക്കേണ്ടതിനും ഭൂമിയും ചന്ദ്രനും ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന അകലം കൃത്യമായി പാലിച്ചിരിക്കേണ്ടതാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല എന്നുള്ള ദൈവിക അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത, ചന്ദ്രൻ നമ്മിൽ ബാധിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് ശാസ്ത്രീയമായി അറിയുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വാവ് ദിവസങ്ങളിൽ പ്രകൃതിക്കൊരു മാറ്റവും ആസ്മ തുടങ്ങിയുള്ള രോഗബാധിതർ രോഗമൂർച്ചയിൽ വേദനപ്പെട്ട് പൊളിയുന്നതും മറ്റും കാണുവാൻ കഴിയും. ഇത് ചന്ദ്രൻ്റെ ചെറിയ തോതിലുള്ള ബാധ നിമിത്തമാണെന്ന് പഠിപ്പില്ലാത്ത പൂർവികന്മാർ വരെ പറയാറുണ്ടെങ്കിലും ഈ വിഷയത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് ഒരു അന്ധവിശ്വാസമായി കരുതണ്ട. പകൽ വാഴുന്ന സൂര്യനും രാത്രി വാഴുന്ന ചന്ദ്രനും ദൈവം ഭൂസീമാവാസികൾക്കായി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 15:1-16 ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രൻ ശോഭയില്ലാത്ത ഒരു ഗ്രഹമാണെന്ന് ദൈവദിനം വ്യക്തമാക്കിയിരിക്കുന്നു. ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. ഇയോബിൻ്റെ പുസ്തകം 25:5 മാനത്ത് പാലൊളി തൂകി പ്രകൃതിയെ കുളിർമയിൽ മുക്കി നിർത്തുന്ന ചന്ദ്രൻ പ്രകാശമില്ലാത്ത ഒരു ഗോളമാണെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർ ആരും വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യൻ ആ സത്യം അംഗീകരിക്കേണ്ടി വന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, ശാസ്ത്രീയ വിജ്ഞാനം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ബൈബിൾ പ്രസ്താവനകളുടെ സത്യത തെളിയിക്കപ്പെടുകയാണ്. നൂറ്റാണ്ടുകളായുള്ള വിമർശനങ്ങളെയും കൃത്രിപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുവാൻ വിശുദ്ധ ബൈബിളിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മനുഷ്യൻ്റെ തെറ്റായ ചിന്തകൾ തിരുത്തപ്പെടുമ്പോൾ ബൈബിൾ ചിന്തകൾ സത്യമാണെന്ന് ബോധ്യമാകും. വെളിപ്പാട് പുസ്തകം 6 നമ്മൾ വായിക്കുന്നല്ലോ, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്നും ചന്ദ്രൻ രക്തതുല്യമായി തീർന്നുമെന്നുമാണല്ലോ. വെളിപ്പാട് 16:12 ഇത് എപ്രകാരമാണെന്ന് നോക്കാം. വെളിപ്പാട് 16:12 നമ്മൾ വായിക്കുന്നു, 6 തൻ്റെ കാലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് എന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. 8:9 4 തൻ്റെ കലശം സൂര്യനിലൊഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അത്യുഗ്ര ഊഷ്മാവിൽ ഹൈഡ്രജൻ കത്തി ഹീലിയം ആകുന്ന പ്രതിഭാസ നിമിത്തം ഇനി ഭൂമിയിൽ സൂര്യപ്രകാശവും ചൂടും ലഭിക്കുന്നതായി നാം മനസ്സിലാക്കി. എന്നാൽ 6 വേദനത്താൽ ദൈവക്രോധ നിമിത്തം ഇതിന് വ്യതിയാനം സംഭവിക്കും. വെളിപ്പാട് 6 അതിനാൽ സൂര്യൻ്റെ ശക്തിയിൽ ദൈവം വ്യത്യാസം വരുത്തും. സൂര്യകളങ്കം, സൺസ്പോട്സ് മുതലായ പ്രതിഭാസങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ഇത് സംഭവിക്കുമെന്നത് ആധുനിക ശാസ്ത്ര നിഗമനങ്ങളാൽ തന്നെ തെളിയുന്ന വസ്തുതകളാണ്. സൂര്യൻ കത്തി തീർന്ന് ആയി തീരുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. കരിമ്പടം എന്നത് കറുത്ത ആട്ടിൻഡോമം കൊണ്ടുണ്ടാക്കുന്ന പുതപ്പാണ്. യെശയ്യാപ്രവചനം 50:3 ഒരു കരിമ്പടം കൊണ്ട് പ്രകാശമുള്ള വിളക്ക് മൂടി വച്ചാൽ ഇത്തെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് ഭയാനകമായ ഇരുട്ട് അന്ന് അനുഭവപ്പെടുമെന്ന് സാരം. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് മുൻപ് ഈജിപ്തിൽ 3 വലിയ ഇരുളുണ്ടായി. പുറപ്പാട് പുസ്തകം 10:22 കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്തും 3 ഇരുട്ടുണ്ടായി. കാരണം സൂര്യൻ ഇരുണ്ടു പോയതാണ്. ഏകദേശം 6 മുതൽ ഏകദേശം 6 സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ലൂക്കോസ് 23:54 ലൂക്കോസ് 23:44 സൂര്യനിൽ ബാധിട്ടിയാൽ അത് ചന്ദ്രനെയും ഭൂമിയെയും ബാധിക്കുമെന്നാണ്. സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു എന്ന് വെളിപ്പാട് സഹാറാം അധ്യായത്തിൽ വായിക്കുന്നു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീരുകയും ചെയ്തു. ചന്ദ്രൻ മുഴുവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് പൂർണ്ണ ചന്ദ്രന്റെ ദിവസമായിരിക്കുമെന്ന് കരുതാം, പൗർണമാസി. അതല്ലാതെ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ അല്ല എന്ന് വ്യക്തം. സൂര്യഗ്രഹണ ദിവസം സൂര്യൻ മറയുമെങ്കിലും ചന്ദ്രൻ അന്ന് രക്തമാകുകയില്ല. ചന്ദ്രഗ്രഹണ ദിവസം ചന്ദ്രൻ ചുവന്ന് കാണുമെങ്കിലും സൂര്യൻ ഇരുളാകുകയുമില്ല. അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളാൽ സൂര്യൻ ഇരുണ്ട് കാണപ്പെടാം. അതുപോലെ സൂര്യനിൽ ഒരു ഭാവമാറ്റം സംഭവിച്ചാലും ഭൂമിയിൽ നിന്നുള്ള അതിൻ്റെ കാഴ്ച ഇരുണ്ടതായി തോന്നാം. എന്നാൽ ഇവയിലെല്ലാം ഉപരി ഇത് അക്ഷരീയമായി തന്നെ ചിന്തിക്കുന്നതാണ് യുക്തം. 1750 മെയ് മാസം 19-ാം തീയതി ന്യൂ ഇംഗ്ലണ്ടിൽ തികച്ചും അന്ധകാരത്താൽ മൂടപ്പെട്ട ഒരു ദിനം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് സൂര്യഗ്രഹണമല്ലായിരുന്നു എന്നും അന്ന് നക്ഷത്രങ്ങൾ കാണപ്പെട്ടതായും രാത്രിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നതായും ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്തായാലും അന്ധകാരം മുഴുവൻ ഒരേ സമയത്ത് മൂടുമെന്ന് കാണാം. ഈ യുഗാന്ത്യ നാളുകളിൽ ഭയാനകരമായ ഇരുൾ ഭൂതലത്തെ മുഴുവൻ മൂടുമെന്ന ദർശനം മിക്കവാറും എല്ലാ ദാർശനികരും പ്രതിപാദിക്കുന്നു. മത്തായി സുവിശേഷം 24-29 ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തിയിൽ ഇളകിപ്പോവും. യോബേൽ പ്രവചനം 2:31 വായിക്കുമ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. അതുപോലെ യെശയ്യാ പ്രവചനം 13-ാം അധ്യായം 9-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടി വരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകിയില്ല, അഹങ്കാരികളുടെ ഗർഭത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ ഞാൻ താഴ്ത്തും, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, അതിലെ സൈന്യമൊക്കെ മുന്തിരിവള്ളിയുടെ ഇലവാടി പൊഴിയുന്നതുപോലെ പൊഴിഞ്ഞു പോകും, എൻ്റെ വാൽ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 34:4-5 സെക്രിയാ 14:6 വായിക്കുമ്പോൾ അന്നാളിൽ വെളിച്ചം ഉണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. നഹും പ്രവചനം 1:5-8 വാക്യം വായിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, അവൻ്റെ സന്നദ്ധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു, മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അവൻ്റെ ക്രോധത്തിന് മുമ്പിൽ ആര് നിൽക്കും? അവൻ്റെ ഉഗ്രകോപത്തെങ്കിൽ ആര് നിവർന്നു നിൽക്കും? അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. അഗ്ഗായി 2:6-7 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു, ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. യെശയ്യാ 24:17-20 ഭൂവാസിയെ, പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു, പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും, ഉയരത്തിലെ കിളിവാതിൽ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടെ കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, നക്ഷത്രങ്ങളിലും ദൈവക്രോധം പകരപ്പെടുന്നതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയും. നക്ഷത്രങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടർന്നുള്ളതായ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷീരപഥത്തിലെ 10,000 കോടി നക്ഷത്രങ്ങൾ ഒന്നായ സൂര്യൻ, സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് 9 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന 64-ലേറെ ഉപഗ്രഹങ്ങളും അടങ്ങുന്നതാണ് സൗരയൂഥം. പ്രപഞ്ചത്തിൽ ഭൂമിയുടെ കുടുംബം, ഇവയെ കൂടാതെ 100 കണക്കിന് ചിഹ്നഗ്രഹങ്ങളും 1,000കണക്കിന് ധൂമകേതുകങ്ങളുമുണ്ട്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉൾപ്പെട്ട താരാപഥം മാത്രമല്ല ജ്യോതിശാസ്ത്രത്തിൽ പ്രപഞ്ചം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിൻ്റെ ആഴമോ പരപ്പോ ഇന്നുവരെ നിർവചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന 10,000,000,000 ജ്യോതിർമണ്ഡലങ്ങളും നീഹാരികളും അനാദിയും അനന്തവുമായ ഈ വ്യോമകടാകത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ അവിടെവിടെയായി തങ്ങി നിൽക്കുന്ന ഒട്ടനവധി നക്ഷത്ര പ്രപഞ്ചങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ അനന്ത വിസ്തൃതിയിൽ ദ്വീപസമൂഹങ്ങളെ പോലെ കാണപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. പ്രപഞ്ചത്തിൽ 10,000 കോടി നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയും സൂര്യനും ഉൾപ്പെട്ട നക്ഷത്ര സമൂഹമായ ക്ഷീരപഥത്തിൽ തന്നെ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. 100,000 പ്രകാശ വർഷമാണ് ക്ഷീരപഥത്തിൻ്റെ വ്യാസം. അടുത്തുള്ള 25 നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നുള്ള ലോക്കൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ക്ഷീരപഥം. ഈ ലോക്കൽ ഗ്രൂപ്പിൽ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹമായ ആൻഡ്രോമേഡ ക്ഷീരപഥത്തിൽ നിന്ന് 20,000 പ്രകാശ വർഷം അകലെയാണ്. ആൻഡ്രോമേഡയിൽ അനേക കോടി നക്ഷത്രങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15:5 വായിക്കുക. ഹൈഡ്രജനും ഹീലിയവുമാണ് നക്ഷത്രങ്ങളുടെ പ്രധാന ഘടകങ്ങൾ. നക്ഷത്രത്തിൻ്റെ കേന്ദ്രത്തിൽ ഹൈഡ്രജൻ അണുക്കൾ സംയോജിപ്പിച്ച് ഹീലിയമായി മാറുന്നതോടെ രൂപം കൊള്ളുന്ന ഊർജമാണ് നക്ഷത്രങ്ങളിൽ നിന്ന് പ്രഭവിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയ തന്നെ. നക്ഷത്രങ്ങളുടെ മരണം അവയുടെ വലിപ്പമനുസരിച്ച് പ്രധാനമായി 3 വിധത്തിലുണ്ട്. ആണവ ഇന്ധനം തീരുന്നതോടെ നക്ഷത്രങ്ങൾ ചുരുങ്ങുവാൻ തുടങ്ങും. അവശേഷിക്കുന്ന ദ്രവ്യത്തിലെ അണുകൾ കൂടുതൽ അടുത്ത് ഇഴുകിച്ചേരുന്നു. നക്ഷത്രം സൂര്യനേക്കാൾ ചെറുതാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇലക്ട്രോണുകളുടെ സമ്മർദ്ദം മൂലം ഈ ഞെരുങ്ങൽ അവസാനിക്കും. ഈ സ്ഥിതിയിലെത്തിയ നക്ഷത്രം വെളുത്ത കുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിലെ ഒരു കരണ്ടി ദ്രവ്യത്തിന് 1 ടൺ വരെ ഭാരമുണ്ടായിരിക്കും. മരിക്കുന്ന നക്ഷത്രം സൂര്യനേക്കാൾ 1.5 മടങ്ങ് വലുതാണെന്നിരിക്കട്ടെ. അതിലെ ദ്രവ്യത്തിൻ്റെ ഞരങ്ങൾ തുടരുകയും ഇലക്ട്രോണുകൾ അത്യുഗ്രമായ വേഗത്തിൽ ന്യൂക്ലിയസിൽ ചെന്നിടിക്കുകയും ചെയ്യും. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുമായി ചേർന്ന് ന്യൂട്രോണുകൾ ഉണ്ടാകും. ഇങ്ങനെ നക്ഷത്രത്തിൻ്റെ 90% ന്യൂട്രോണുകളായി മാറും. ഈ നക്ഷത്ര പദാർത്ഥത്തിൽ ഒരു കറണ്ടിയുടെ ഭാരം 1,000 കോടി ടണ്ണായിരിക്കും. ന്യൂട്രോൺ നക്ഷത്രങ്ങളെന്നും പൾസറുകളെന്നും ഇവ അറിയപ്പെടുന്നു. ചാമ്പലായ നക്ഷത്രത്തിൻ്റെ പിണ്ഡം സൂര്യൻ്റെ ഇരട്ടിയിലധികമാണെങ്കിൽ സ്ഥിതി വീണ്ടും വ്യത്യാസമാകും. സ്വന്ത ഗുരുത്വാകർഷണത്തിൽ ഞെരുങ്ങി അമർന്നുകൊണ്ടിരിക്കുന്ന ഭീമൻ നക്ഷത്രം സാന്ദ്രതയുടെ പരമമായ അവസ്ഥയിലെത്തും. അവിടേക്ക് അയക്കുന്ന പ്രകാശ രശ്മികൾ പോലും മടങ്ങി വരില്ല. ഇവയാണ് ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോടാനുകോടി പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്ത് നക്ഷത്രങ്ങളുണ്ടെന്നും അവയ്ക്കും അപ്പുറത്ത് നക്ഷത്രങ്ങളുള്ളതായും ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. ചില നക്ഷത്രങ്ങളിൽ നിന്ന് 450 കോടി വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട പ്രകാശ കിരണങ്ങൾക്ക് ഇതുവരെയും ഭൂമിയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ലത്രേ. അവ ഇപ്പോഴും യാത്രയിലാണ്. അത്ര വിദൂരതയിൽ നിന്നാണ് അവ പുറപ്പെട്ടിരിക്കുന്നതെന്ന് സാരം. വാനശാസ്ത്രം വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഇന്ന് ആകാശം ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. നമ്മുടെ സൗരയൂഥം മണിക്കൂറിൽ 774,000 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. സപ്തർഷികൾ സെക്കൻഡിൽ 14,800 കിലോമീറ്റർ വേഗതയിലും കുറാനോ ബോറിയാലിറ്റ് ഗാലക്സികൾ സെക്കൻഡിൽ 40,840 കിലോമീറ്റർ വേഗതയിലും പായുന്നു. ഇതുപോലെ കോടാനുകോടി ഗോളങ്ങൾ മിന്നൽ പോലെ ആകാശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുവെങ്കിൽ ആകാശത്തിലെ ട്രാഫിക് നിയമങ്ങൾ എത്ര അത്ഭുതമാണ്. ഇന്നേക്ക് 3,000 വർഷം മുമ്പ് ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിൽ ദൈവം ആകാശത്തെ ജ്ഞാനത്തോടെ സൃഷ്ടിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 136:5 ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയ അവൻ്റെ ദയ എന്നേക്കുള്ളത്. ഒരു അടിക്കുറിപ്പ് പോലെ പറയട്ടെ, പ്രപഞ്ച രഹസ്യങ്ങളുടെ 99% മേഖലകളും ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഇന്നും അജ്ഞാതമായി തന്നെ ഇരിക്കുകയാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ആധികാരികമായി തെളിയിച്ച് നൽകിയ ഒരു സിദ്ധാന്തം നാളിതുവരെ ശാസ്ത്ര ലോകത്ത് നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ലഭിച്ചതാകട്ടെ ചില ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് കൂട്ടലുകളും അഭിപ്രായങ്ങളും മാത്രം. ഇവരുടെ കണക്ക് കൂട്ടലുകളും അഭിപ്രായങ്ങളും പരസ്പര വിരുദ്ധങ്ങളായതുകൊണ്ട് അവ പൂർണ്ണമായി വിശ്വസിക്കുന്നത് തികച്ചും അബദ്ധമായിരിക്കും. തുടർമാനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വായിച്ച വേദവാക്യത്തിലേക്ക് കടന്നു വരാം. നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനൊഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കൊണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തെ അവർ ദൂഷിച്ചു എന്ന് വായിക്കുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സൂര്യൻ ഭൂമിയുടെ നിലനിൽപ്പിൽ വളരെയധികം സ്വാധീനതകളുണ്ട്. ചൂടും വെളിച്ചവും നൽകുക മാത്രമല്ല, സസ്യലതാദികളുടെ വളർച്ചയിലും കാലാവസ്ഥയുടെ ക്രമീകരണമായ ക്രമങ്ങളിലും സൂര്യന് പങ്കുണ്ട് എന്നത് സുവിദിതമാണല്ലോ. സൂര്യൻ്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുവാൻ ഇന്ന് വരെ ശാസ്ത്രജ്ഞന് കഴിഞ്ഞിട്ടില്ല. അവൻ്റെ ചൂട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ മനുഷ്യൻ അശക്തനാണ്. എന്നാൽ ക്രമങ്ങൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നത് മറന്നുകൂടാ. സൂര്യനിലെ വർത്തമാനമായ ചൂടിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ ശരിവയ്ക്കുകയാണ്. ഭൂമിയിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വരൾച്ച അതിൻ്റെ ഫലങ്ങളാണത്രേ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്ഫോടനാത്മകമായ നിലയിൽ കത്തിപ്പടരുന്ന അതിരൂക്ഷമായ വരൾച്ച ഇതിനെ സാധൂകരിക്കുന്നതാണ്. നാലാമത്തെ കാഹളത്തിൽ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയതായും രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതായും തീർന്നായി നാം പഠന വിഷയമാക്കിയതാണ്. വെളിപ്പാട് 8:10. വെളിച്ചം കുറഞ്ഞുപോയി എന്നുള്ളതല്ലാതെ സൂര്യോഷ്ണത്തെക്കുറിച്ച് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനാൽ ഈ നാലാം ക്രോധകലശം നാലാം കാഹളത്തിൻ്റെ ആവർത്തനമല്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നാലാമത്തെ കാഹളത്തിൽ എന്ന പോലെ ഇവിടെയും സൂര്യനിലാണ് ബാധയുണ്ടാകുന്നത്. എന്നാൽ രണ്ട് സംഭവങ്ങളുടെയും ഫലം വ്യത്യസ്തമാണ്. 8:3 സൂര്യനിൽ അന്ധകാരമുണ്ടാകുമ്പോൾ ഇവിടെ ആകട്ട് സൂര്യനിൽ അമിതമായ ചൂടാണ് ഉണ്ടാകുന്നത്. ഈ കലശം സൂര്യനിൽ ഒഴുക്കിയ നിമിത്തം കാലാവസ്ഥയിൽ കനത്ത മാറ്റവും കഠിനമായും ചൂടും കലശലാകുന്നതിനാൽ മനുഷ്യർ മരിച്ചു വീഴുന്നു. സൂര്യൻ്റെ താപനിലയിൽ വരുന്ന ഈ മാറ്റം മാരകമായി മാറുകയാണ്. സൂര്യനിൽ നിന്ന് ഗ്രഹിക്കുന്ന മാരകങ്ങളായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും രക്ഷിക്കുന്ന ഓസോൺ ലെയർ എന്ന സംരക്ഷണ കവചത്തെക്കുറിച്ച് നാം ചിന്തിച്ചല്ലോ. നാലാം ക്രോധകലശത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഓസോൺ ലെയറിനെ കുറിച്ചുള്ള വിശദീകരണം ഒഴിച്ചുകൂട്ടാൻ കഴിയാത്തതിനാൽ പഠനം വീണ്ടും നമുക്ക് പഠിക്കത്തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്യാം. അതേ ദൈവത്തിൻ്റെ ക്രോധകലശം സൂര്യനിൽ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന അത്യുഷ്ണം മനുഷ്യൻ വെന്തുപോകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ശക്തിയുള്ളതായിരിക്കും. സൂര്യനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ഭൂമിയിലെ അനവധി കാര്യങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ കാരണമായി തീരുമെന്ന് ചിന്തിക്കാം. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് മലകൾ ഉരുകി സമുദ്രത്തിൽ പതിക്കുന്നതിനാൽ സമുദ്രജലം ഉയരുകയും ഇന്നത്തെ പല സമുദ്രതീര പട്ടണങ്ങളെയും സമുദ്രം മുക്കിക്കളയുകയും ചെയ്യും. പല ദ്വീപുകളും അതിലെ നിവാസികളും അപ്രത്യക്ഷമാകും. കാലാവസ്ഥയിൽ ഗുരുതരമായ മാറ്റങ്ങൾ സംഭവിക്കും. മനുഷ്യർ അത്യുഷ്ണ നിമിത്തം വളരെ ദുരിതമനുഭവിക്കുകയും കൊടും വരൾച്ചയുടെ പിടിയിൽ അമർന്ന് നരകയാതനപ്പെടുകയും ചെയ്യും. ഇവിടെ വളരെ വിചിത്രവും അതേസമയം വേദനാജനകവുമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂതലത്തിൽ മനുഷ്യന് കുടിപ്പാൻ പോലും ശുദ്ധജലം ലഭ്യമല്ലാത്ത അവസ്ഥയിൽ സൂര്യൻ്റെ ചൂട് തീ സമാനമായി വർദ്ധിച്ച് അതിൻ്റെ ചൂടിനാൽ മനുഷ്യർ വെന്തുരുകുമ്പോഴും അവർ മാനസാന്തരപ്പെടുന്നില്ല. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കൊണ്ട് മാനസാന്തരപ്പെട്ടില്ല. വെളിപ്പാട് 16:9. 5:7 കലശത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അവർ മനുഷ്യൻ ദൈവത്തെ ദുഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് പകരം ഫറവോനും മിസ്രൈമ്യരും തങ്ങളെ തന്നെ കഠിനപ്പെടുത്തുപോലെ ഇവരും തങ്ങളുടെ ഹൃദയം കഠിനമാക്കുന്നു. ഈ ഭാഗത്തെക്കുറിച്ച് വീണ്ടും ചില കാര്യങ്ങളോട് ചിന്തിക്കുവാൻ തക്കണമുണ്ട്. അടുത്ത ക്ലാസ്സിൽ തുടർന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം ഓർക്കുക, ഈ ഭൂമിയിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ക്രോധകലശങ്ങൾ ഒഴിക്കും. ഈ ഭൂമിക്ക് അയ്യോ കഷ്ടം. ആകയാൽ മാനസാന്തരപ്പെടുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.